2020 ജൂലൈ 27 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് സദാനന്ദൻ പാണാവള്ളി തയ്യാറാക്കിയ ലേഖനം. പട്ടം താണുപിള്ളയുടെ ചരിത്രം. പട്ടം താണുപിള്ള മൺമറിഞ്ഞിട്ട് ഇന്ന് 50 വർഷം. തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ പ്രധാനമന്ത്രിയും തിരുക്കൊച്ചിയുടെയും കേരളത്തിന്റെയും മുഖ്യമന്ത്രിയാവുകയും ചെയ്ത പട്ടം താണുപിള്ളയുടെ ചരിത്രം പുതിയ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പാഠമാക്കേണ്ടതാണ്. 1885 തിരുവനന്തപുരം പട്ടത്തെ ഒരു അഭിജാതമായ കുടുംബത്തിൽ ജനനം. അന്നത്തെ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് കെമിസ്ട്രി ഐച്ഛികമായെടുത്ത് ബിരുദം നേടി. തുടർന്ന് തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിൽ അധ്യാപകനായി. ഇതിലൂടെ ആർജിച്ച താണുപിള്ള സാർ എന്ന വിളിപ്പേര് രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സ്ഥിരമായി. അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് സർക്കാർ കൃഷിവകുപ്പിൽ ഉദ്യോഗസ്ഥനായി എങ്കിലും തന്റെ സ്വാതന്ത്ര്യ സമര വാഞ്ചയാൽ അദ്ദേഹം അതുപേക്ഷിച്ചു. അഡ്വക്കേറ്റായി കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1932 തിരുവിതാംകൂറിൽ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുവാൻ പട്ടത്തിനെ പ്രേരിപ്പിച്ചത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും തിരുവിതാംകൂറിലെ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം 1938 തിരുവിതാംകൂറിൽ സി.വി. കുഞ്ഞുരാമന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായതും പട്ടം താണുപിള്ളയായിരുന്നു. പിന്നീട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നറിയപ്പെട്ട ദേശീയ സ്വഭാവത്തോടു കൂടിയ ഈ സംഘടനയാണ് ഉത്തരവാദ ഭരണത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് ആവേശം കൊണ്ട് പ്രവർത്തിക്കാനിട വന്നതോടെ പട്ടത്തിന്റെ നേതൃത്വ പാടവത്തിനും കർമ്മകുശലതയ്ക്കും പുതിയ വഴികൾ തുറക്കപ്പെടുകയായിരുന്നു. പട്ടത്തിന്റെ നേതൃത്വത്തിലെ പ്രക്ഷോഭങ്ങൾ വിജയത്തിലെത്തിയത് തിരുവിതാംകൂറിൽ ദിവാൻ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു. തുടർന്ന് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ഗംഭീരമായ വിജയം നേടുകയും പാർലമെന്ററി പാർട്ടി പട്ടത്തെ നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രായപൂർത്തി വോട്ടവകാശം മാനദണ്ഡമായി ഇന്ത്യയിൽ ആദ്യമായി നടത്തപ്പെട്ട തിരഞ്ഞെടുപ്പിലൂടെ പട്ടത്തിന്റെ നേതൃത്വത്തിൽ 3 അംഗങ്ങളുള്ള മന്ത്രിസഭ അധികാരമേറ്റെടുത്തു. സി. കേശവൻ, ടി.എം. വർഗീസ് എന്നിവരായിരുന്നു സഹമന്ത്രിമാർ. സമരസേനാനികൾ ഭരണകർത്താക്കളായപ്പോൾ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ മന്ത്രിസഭയുടെ പതനത്തിന് കാരണമായി. അവിശ്വാസ പ്രമേയത്തെ നേരിടാതെ രാജി സമർപ്പിച്ച അദ്ദേഹം കോൺഗ്രസിനോട് വിട വാങ്ങി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് 1952 തിരഞ്ഞെടുപ്പിനെ നേരിട്ടുവെങ്കിലും പാർട്ടിക്ക് ഏതാനും സീറ്റുകളെ നേടാനായുള്ളൂ. 1954 വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും പട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകി. 1960 വിമോചന സമരത്തോടനുബന്ധിച്ച് നടന്ന തിരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപമെടുത്ത ഐക്യമുന്നണി ഭൂരിപക്ഷം നേടുകയും പട്ടത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം പഞ്ചാബ് സംസ്ഥാന ഗവർണറായി നിയമിതനാവുകയും മുഖ്യമന്ത്രി പദം രാജിവെക്കുകയും ചെയ്തു. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളുടെ ഗവർണറായിരിക്കാൻ പട്ടത്തിന് അവസരം ലഭിച്ചു. തത്വങ്ങളോടുള്ള അതിശക്തമായ ആഭിമുഖ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത തത്വശാസ്ത്രത്തിന്റെ കാതൽ. പട്ടത്തെ പോലെ ആത്മാർത്ഥതയും ദൃഢചിത്തതയും പുലർത്തിയ ഒരു നേതാവിനെ നായകനായി കിട്ടിയത് കേരളത്തിന്റെ അപൂർവ ഭാഗ്യമായി കാണാനാവൂ.